സുപ്രഭാതം. ഇന്ന് December 31, 2024, ഈ വർഷത്തിൻ്റെ ഒടുക്കത്തെ ദിവസം. ഇന്നത്തെ ദിവസം ജനിച്ച നമ്മുടെ നായകൻ്റെ ജീവിതം പല സിനിമകളിൽ വന്നിട്ടുണ്ട്. ഒഡേസ ഫയലിലെ ഒരു ഇസ്രായേലി ആക്ടർ ഷ്മേൽ റെഡൻസ്കി ഇങ്ങേരുടെ വേഷം കിട്ടി. ദ ബോയ്സ് ഫ്രം ബ്രസീലിലെ ഈ റോള് സർ ലോറൻസ് ഒലിവിയർ ചെയ്തു. എച്ച് ബി ഒയുടെ മേഡേഴ്സ് എമംഗ് അസ്, അതിൽ ഇഷ്ടൻ്റെ ക്യാരക്ടർ ബെൻ കിങ്സ്ലിയാണ് കൈകാര്യം ചെയ്തത്. വളരെ നേരത്തെ തന്നെ കൊല്ലപ്പെടേണ്ടിയിരുന്ന ഇങ്ങേരുടെ 96 വയസ്സ് വരെയുള്ള ജീവിതത്തെ വേഗം ഒന്ന് എത്തി നോക്കിയിട്ട് ഈ വർഷത്തിനെ നമുക്ക് അവസാനിപ്പിക്കാം. ബുക്കാച്ച് ഓസ്ട്രിയയിൽ ജനനം 1908. ആർക്കിടെക്ചർ പഠിച്ചിട്ട് കെട്ടിടങ്ങൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2nd World War തുടങ്ങുന്നതും തന്നെയും ഭാര്യയും ജർമ്മൻ പട്ടാളം അറസ്റ്റ് ചെയ്യുന്നത്. യഹൂദരായിരുന്നതിനാൽ രണ്ടുപേരെയും ജനോസ്ക കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇട്ടെങ്കിലും സൈമന്റെ ഭാര്യയെ മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത് കാരണം അവർ തമ്മിൽ പിന്നെ കാണുന്നത് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞിട്ടാണ്. സൈമൺ തന്റെ ആർക്കിടെക്ചർ ഡിസൈൻ കഴിവുകൾ ഉപയോഗിച്ച് ജയിലിലെ ജർമ്മൻ ഏമാന്മാർക്ക് ഉപകാരപ്രദമായി എന്ന് മാത്രമല്ല മരണത്തിൽ നിന്നും രക്ഷ കിട്ടി. April 20, 1943 ദിനം ഹിറ്റ്ലറിന് 54 വയസ്സ് തികയുന്നത് ആഘോഷിക്കാനായി ജയിൽ സൂപ്രണ്ട് തീരുമാനിക്കുന്നു 54 യഹൂദ ബുദ്ധിജീവികളെ കൊല്ലാമെന്ന്. ആ ലിസ്റ്റിൽ നിന്ന് ലാസ്റ്റ് മൊമെന്റിൽ ജർമ്മൻ സൂപ്പർവൈസർ സൂപ്രണ്ടിനെ കൺവിൻസ് ചെയ്ത് സൈമണെ മാറ്റി. കാരണം ഹിറ്റ്ലറിന്റെ പടം പെയിന്റ് ചെയ്യാൻ സൈമൺ മാത്രമേ ആവൂ എന്ന് കാരണം പറഞ്ഞു. നടുവ് ജീവിതത്തിന്റെ പ്രധാന ഹൈലൈറ്റ്സ് മാത്രം പറയാം. റെയിൽ എഞ്ചിനുകളിൽ സ്വാസ്തിക പെയിന്റ് ചെയ്യുന്ന പണിയിലായിരുന്ന സൈമണെ പെയിന്റും തിന്നറും മറ്റും മേടിക്കാൻ ഗാർഡിനെ കൂട്ടി പട്ടണത്തിലെ കടയിൽ വിട്ടപ്പോൾ ഇരുമ്പ് കടയുടെ പിൻവാതിലൂടെ സൈമൺ ഓടി രക്ഷപ്പെട്ടു. ലോക്കൽ റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ കൂടെ കുറച്ചുനാൾ ഒളിച്ചു താമസിച്ചെങ്കിലും താമസിയാതെ വീണ്ടും പിടിക്കപ്പെട്ടു. എന്നിട്ട് ക്രാക്കോവിലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ടു. അവിടെ ഓവർ ക്രൗഡഡ് ആയപ്പോൾ സൈമണേയും കുറെ ജയിൽ പുള്ളികളെയും കെമിറ്റ്സിലേക്ക് ഡെത്ത് മാർച്ച് നടത്തി. പ്രതീക്ഷിച്ച പോലെ അതിൽ പകുതിയോളം മരിച്ചു. സൈമൺ അടക്കം ബാക്കി വന്നവരെ മൗത്തസാൻ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ടു. അങ്ങനെ 4 വർഷത്തെ കോൺസെൻട്രേഷൻ ആൻഡ് എക്സ്റ്റെർമിനേഷൻ ക്യാമ്പുകളിൽ ജീവിച്ച് 100 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുന്നത് കണ്ട് ഒടുവിൽ പുറത്തിറങ്ങിയ സൈമൺ വീസന്താള് നാസി ഹണ്ടർ ആകാൻ തീരുമാനിച്ചു. മിക്ക യഹൂദരും മൈഗ്രേറ്റ് ചെയ്ത് അവിടുന്ന് സ്ഥലം വിട്ടെങ്കിലും സൈമൺ വിയന്നയിൽ താമസിക്കാൻ തീരുമാനിച്ചു. അതിന്റെ കാരണം ഇങ്ങനെയാണ് പറഞ്ഞത്. യുദ്ധത്തിന് മുന്നേ എന്റെ പട്ടണത്തിൽ 1.5 ലക്ഷം യഹൂദരുണ്ടായിരുന്നു. ഇപ്പോൾ 500 ഉണ്ട്. ദ പ്രൈസ് ഓഫ് ലിവിംഗ് ഇസ് ടു അവെഞ്ച് ദർ ഡെത്സ്. അങ്ങേർക്ക് നടത്താൻ സാധിച്ച ചില പകരം വീട്ടലിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നിർത്താം. ഓഷ്വിറ്റ്സിലെ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ ജോസഫ് മെങ്കൽ ചെയ്തിട്ടുള്ള ഭീകര പരീക്ഷണങ്ങൾ നമുക്കെല്ലാം അറിയാമല്ലോ. റഷ്യയുടെ റെഡ് ആർമി അടുത്തു തുടങ്ങിയപ്പോൾ ഡോക്ടർ അവിടുന്ന് ഓടി വൈഡനിലുള്ള US കസ്റ്റഡിയിൽ വോളണ്ടറി ആയി ചെന്നു. പക്ഷെ അവർക്ക് കക്ഷിയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നതിനാൽ വെറുതെ വിട്ടു. കുറച്ചു കാലം ചെറിയ ജർമ്മൻ ഗ്രാമത്തിൽ കൃഷിപ്പണിക്കാരനായി ജീവിച്ചു. പിന്നെ റെഡ് ക്രോസ് പാസ്പോർട്ട് കരസ്ഥമാക്കി അർജന്റീനയിലേക്ക് കടന്നു. വിയന്നയിലും ചുറ്റുപാടും ഡിറ്റക്റ്റീവ് പണികൾ നടത്തി നമ്മുടെ വൈസന്താള് ഡോക്ടറിന്റെ ലേറ്റസ്റ്റ് വിവരങ്ങൾ കണ്ടുപിടിച്ച് ജർമ്മൻ സർക്കാരിനെ ഏൽപ്പിച്ചു. പക്ഷെ അവരെ എക്സ്ട്രഡൈറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആൾ പരാഗ്വയിലേക്ക് ഒളിച്ചോടി, അതുവഴി ബ്രസീൽ, എന്നിട്ട് അധികം താമസിക്കാതെ സ്വിമ്മിങ് ആക്സിഡന്റിൽ മരിച്ചു. ഹെർമൈൻ ബ്രൗൺ സ്റ്റൈനർ, ദ മേയർ ഓഫ് ദ നെക്ക് എന്ന് ഇവരെ വിളിച്ചിരുന്നതിൻ്റെ കാരണം തള്ളയ്ക്ക് ജയിൽ പുള്ളികളെ ചവിട്ടി കൊല്ലാനായിരുന്നു താല്പര്യം. വൈസന്തോള് തൻ്റെ അന്വേഷണങ്ങളുടെ ഇടയിൽ യദൃശ്യാണ് മസ്ദവയ്ക്കിലെ ഒരു പ്രിസണറിനെ കണ്ടുമുട്ടിയതും ഹെർമൈനിൻ്റെ ക്രൂര കൃത്യങ്ങളെക്കുറിച്ച് അറിയുന്നതും. താമസിയാതെ നമ്മുടെ നായകൻ തപ്പി കണ്ടുപിടിച്ച് പെണ്ണുമ്പിള്ള അമേരിക്കൻ സിറ്റിസനായി സസൂകം ന്യൂയോർക്കിലെ ക്വീൻസിലുണ്ടെന്ന് ഇസ്രായേലി സർക്കാരിനെയും ന്യൂയോർക്ക് ടൈംസിനെയും വിവരങ്ങൾ എത്തിച്ചു കൊടുത്തു. താമസിയാതെ ഇസ്രായേലിലേക്ക് അവരെ എക്സ്ട്രഡൈറ്റ് ചെയ്തു. ജീവപര്യന്തം തടവിലേക്കിട്ടു. ആൻ ഫ്രാങ്കിനെ അറസ്റ്റ് ചെയ്ത കാൾ സിൽബർ ബൗർ വിയന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന കാര്യം അറിഞ്ഞ ഉടനെ വൈസന്താള് കുറച്ചെ വിളിച്ച് ലോകം മുഴുവൻ അറിയിച്ചപ്പോൾ ആളിനെ അധികൃതർ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അപ്പൻ ഐക്മാൻ, അതായത് ഓട്ടോ, വിയന്നയിൽ മരിച്ചപ്പോൾ വൈസന്തോള് ഡിക്റ്റേറ്റീവ്സിനെ വെച്ച് അടക്കിന് വരുന്നവരുടെ ഫോട്ടോ എടുത്തു. കാരണം അഡോൾഫിന്റെ ലേറ്റസ്റ്റ് പടം ആർക്കും ഇല്ലായിരുന്നു. ആ ഫോട്ടോസ് അങ്ങേര് മൊസാദിന്റെ സ്വീ അഹറോമിക്ക് കൊടുത്തത് ഉപകാരപ്രദമായി. 3 മാസം കഴിഞ്ഞ് അർജന്റീനയിൽ അഡോൾഫ് ഐക്മാനെ അറസ്റ്റ് ചെയ്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന് വിചാരണ നടത്തി തൂക്കിക്കൊല്ല. അങ്ങനെ ധാരാളം നാസികളെ പിടിക്കാൻ സഹായിച്ച സൈപ്പൻ വൈസന്തോള് പിൽക്കാലത്ത് പറഞ്ഞ ഒരു ഒബ്സർവേഷനുണ്ട്: ക്രൂരകൃത്യങ്ങളുടെ ഭീകരതയ്ക്കും ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആളുകൾ കേട്ട് കേട്ട് മടുക്കുമ്പോൾ അവർക്കത് ബോറിംഗ് ആവും. വാസ്തവത്തിൽ ഈവൻ ജർമ്മനിയും അമേരിക്കയും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ഥിതിയിലെത്തി. ലെറ്റ്സ് ക്ലോസ് ദ ചാപ്റ്റർ ആൻഡ് മൂവ് ഓൺ എന്നായി. ഉദാഹരണം പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ വെഹർമാക്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സീനിയർ പട്ടാളക്കാരൻ ഹോളോകോസ്റ്റ് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഒരു കാരണവശാലും ഓസ്ട്രിയൻ രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല, നമ്മളെ ഭരിക്കാൻ പാടില്ല എന്നൊക്കെ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു വൈസന്താള്. ആകപ്പാടെ ഉണ്ടായത് അമേരിക്കയിലേക്ക് വരാനുള്ള വീസ അങ്ങേർക്ക് കൊടുക്കാതിരുന്നു. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പ്രതി ഓസ്ട്രിയയുടെ പ്രസിഡന്റായി, യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറലുമായി, അതെ കേർട്ട് വോൾഡൈം. വീറോടെ 92 വയസ്സ് വരെ നാസി ഹണ്ടിങ് നടത്തിയ സൈമൺ വൈസന്താളിനോട് ഷാലോം എന്ന് ഭവ്യമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മാലോകരെ, ഇന്ന് വർഷം അവസാനിക്കുകയാണ്. ഒരു യാത്ര വരുന്നത് പ്രമാണിച്ച് 2 ആഴ്ചത്തേക്ക് ബ്രേക്ക് എടുക്കാൻ പോവുകയാണ്. എല്ലാവർക്കും പുതുവത്സര മംഗളങ്ങൾ നേരുന്നു. അപ്പോൾ മകരവിളക്ക് കഴിഞ്ഞ് കാണും. സ്വാമി ശരണം. കുമരകംഗാര്.